2022 ഒക്ടോബർ 27 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഓൺലൈൻ ആപ്പുകൾ ചതിയിൽ വീഴാതിരിക്കാൻ ജാഗ്രത മാത്രം. കെ എസ് സന്ദീപ് എഴുതുന്നു. വായ്പകൾക്കായി ബാങ്കുകൾ കയറിയിറങ്ങാതെ ഞൊടിയിടയിൽ അക്കൌണ്ടുകളിൽ പണമെത്തിക്കുന്ന ലോൺ ആപ്പുകൾക്ക് പിന്നാലെ പായുന്നവർ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവരുടെ കെണികളിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഒന്നും ചെയ്യാനാവാതെ അധികൃതർ കൈമലർത്തുമ്പോൾ ജാഗ്രത മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പ്രതിരോധമെന്ന് ഓർക്കുക. അത്യാവശ്യക്കാർ ആശ്രയമായി കരുതുന്ന ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഭാവി ജീവിതത്തിന് തന്നെ ആപ്പുവയ്ക്കുന്ന അവസ്ഥയായതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസും രംഗത്തെത്തി. ഞൊടിയിടയിൽ അക്കൌണ്ടിൽ പണമെത്തുന്നതിനാൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന പലരും കെണിയിലാവുന്നതും ഇതേ വേഗത്തിലാണ്. പണം കടമെടുക്കുന്നയാൾ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ സ്മാർട്ട് ഫോണിൽ നിന്ന് ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർത്തി മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തരത്തിലേക്ക് ലോൺ ആപ്പുകളുടെ ഭീഷണി വളർന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഫോണിലെ കോണ്ടാക്ട്സ്, ഗാലറി എന്നിവ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ കൈക്കലാക്കും. ഫോൺ ലഭിക്കാൻ ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ് വാങ്ങും. ലോൺ തുകയിൽ നിന്ന് വലിയൊരു തുക കിഴിച്ച ശേഷം ബാക്കി തുകയായിരിക്കും നൽകുന്നത്. കൃത്യമായി തിരിച്ചടച്ചാലും വരവ് വയ്ക്കില്ല. ലോൺ മുടങ്ങിയെന്ന പേരിൽ പണവും പലിശയും ആവശ്യപ്പെടും. ലോൺ വാങ്ങിയ ആളുടെ കോണ്ടാക്ട് ലിസ്റ്റ് ഉപയോഗിച്ച് സ്ത്രീകളുടെ പ്രൊഫൈൽ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നതാണ് പ്രധാന കെണി. മോർഫ് ചെയ്ത ചിത്രം ലോൺ എടുത്തയാൾക്കും കോണ്ടാക്ട് ലിസ്റ്റിലുള്ളയാൾക്കും അയക്കുന്നതോടെ ബ്ലാക്ക്മെയിലിംഗിന്റെ ആദ്യഘട്ടം തുടങ്ങും. പിന്നീട് ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ചിത്രം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. ഉപഭോക്താവ് വഴങ്ങിയില്ലെങ്കിൽ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഫേക്ക് ഐഡികളിൽ നിന്നും വ്യാജമായി സൃഷ്ടിച്ച വാട്സാപ്പ് നമ്പറുകളിൽ നിന്നുമായിരിക്കും ഇത്തരക്കാർ മെസ്സേജുകൾ അയക്കുന്നത്. ഇരയാകുന്നവർ നാണക്കേടോർത്ത് പരാതിപ്പെടില്ല. ഇതോടെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. അടിയന്തര ഘട്ടങ്ങളിൽ പണം ആവശ്യമായി വരുമ്പോഴാണ് കൂടുതൽ ആളുകളും പണത്തിനായി ഓൺലൈൻ ആപ്പുകളെ സമീപിക്കുന്നത്. ബാങ്ക് ലോൺ എടുക്കാനുള്ള നടപടിക്രമങ്ങളുടെ നൂലാമാലകളും അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരുന്ന സമയനഷ്ടവുമൊക്കെ ഇത്തരം ആപ്പുകളെ ആശ്രയിക്കാൻ ആളുകളെ നിർബന്ധിതരാക്കുന്നു. ഒരു സുഹൃത്തിനോടെന്ന പോലെ കടം വാങ്ങാമെങ്കിലും സമയത്ത് തിരിച്ചടയ്ക്കാനായില്ലെങ്കിൽ ജീവൻ വെടിയേണ്ട അവസ്ഥയിലെത്തിക്കുമെന്നതാണ് ഈ ആപ്പുകളുടെ ദുരന്തം. ഓൺലൈൻ വായ്പയെടുത്ത് വാഹനം വാങ്ങുന്നവരുടെയും ഫോൺ എടുക്കുന്നവരുടെയും എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. അതിനനുസരിച്ച് ഓൺലൈൻ ആപ്പുകളുടെ ചതിക്കുഴിയിലും വീഴുന്നു. ഫോണിലൂടെ KYC വിവരങ്ങൾ നൽകിയാൽ പെട്ടെന്ന് വായ്പ കിട്ടുമെന്നതിനാൽ ഇത്തരം ആപ്ലിക്കേഷനിൽ കൂടുതൽ പേർ ആകൃഷ്ടരാകുന്നു. ഓൺലൈൻ ചൂതാട്ട, വാതുവയ്പ് ആപ്ലിക്കേഷനുകൾ കൂടുതലായി ഉപയോഗിക്കുന്നവരും അത്യാവശ്യമായി പണം ആവശ്യപ്പെടുന്നവരുമാണ് ഇത്തരം ആപ്പുകളുടെ കെണിയിൽ വീഴുന്നത്. ഓൺലൈൻ റമ്മി ആപ്ലിക്കേഷനുകളെ പോലെ നിരവധി ചൂതാട്ട വെബ്സൈറ്റുകൾ നിലവിലുണ്ട്. ഗൂഗിളിൽ പേഴ്സണൽ വായ്പ തിരയുന്നവരുടെ വിവരങ്ങളിൽ നിന്ന് സെർച്ച് എഞ്ചിൻ വഴി പരസ്യങ്ങളെത്തും. ഇവയിലൂടെ പണം കടം തരാമെന്ന വാഗ്ദാനവുമായി ലോൺ ആപ്പുകൾ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ ചൂതാട്ട ആപ്ലിക്കേഷനുകളുമായി ഇവയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടാകും. SMS, ഇമെയിൽ വഴിയും ഇരകളെ കണ്ടെത്തുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പുകളിലൂടെ പണമെടുക്കുമ്പോൾ വലിയ പലിശ നിരക്കിനെക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല. റിസർവ് ബാങ്കിന്റെ അനുമതിയുള്ള ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാത്രമേ ഓൺലൈൻ മാർഗങ്ങളിലൂടെ നിയമപരമായി പണം നൽകാൻ കഴിയൂ. പലിശയും അത് ഈടാക്കാനുള്ള രീതിയും റിസർവ് ബാങ്ക് നിർദ്ദേശങ്ങൾക്കനുസൃതമാണ്. എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് ഓൺലൈൻ ആപ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനാൽ ഇവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കാര്യമായി അധികാരികൾക്ക് ഇടപെടാനാവില്ല. അനധികൃത ലോൺ ആപ്പുകളുടെ പ്രവർത്തനം തടയാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ എല്ലാ മന്ത്രാലയങ്ങളോടും ഏജൻസികളോടും കേന്ദ്ര ധനമന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം നടപടികളുടെ മേൽനോട്ടവും ധനമന്ത്രാലയം നടത്തും. വ്യാജ ചൈനീസ് ലോൺ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം ക്യാമ്പയിനും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത്തരം ആപ്പുകൾക്കെതിരെ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകിയെങ്കിലും കാര്യമായ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബംഗളൂരുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ പ്രാദേശികമായി നിയമിക്കുന്ന വ്യാജ ഡയറക്ടർമാരെയും കമ്പനികളെയും മറയാക്കിയാണ് ചൈനീസ് കമ്പനികൾ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. ഒരു തട്ടിപ്പ് വഴി അടയുമ്പോൾ 100 വഴികൾ തുറക്കുന്നതാണ് തട്ടിപ്പുകാരുടെ രീതി. ഈ തട്ടിപ്പ് വഴികളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ നീണ്ട നിരയുള്ളിടത്തോളം ആപ്പ് നിരോധന നീക്കങ്ങളും ഫലപ്രദമാകില്ല. വായ്പയും പലിശയും പെരുകി തിരിച്ചടയ്ക്കാൻ ഗതിയില്ലാതെയാവുന്നതോടെ മറ്റൊരാപ്പ് ഡൌൺലോഡ് ചെയ്യാൻ നിർദ്ദേശമെത്തും. അതിലൂടെ പുതിയൊരു വായ്പ കൂടി പാസാക്കി നൽകും. ഈ തുകയും ആദ്യത്തെ വായ്പയിൽ വരവ് വെച്ച് കൂടുതൽ കടക്കണിയിലാക്കും. ചൈനീസ് പശ്ചാത്തലത്തിലുള്ള ആപ്പുകളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായതോടെയാണ് ചില ആപ്പുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. നിരോധിച്ചത്. എന്നാൽ അവർ വീണ്ടും വേഷം മാറി രംഗത്തെത്തുകയാണ്. അതിനാൽ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. ആപ്പുകൾ തിരഞ്ഞെടുക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ അംഗീകാരമുണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ തട്ടിപ്പ് ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്ന കാര്യം ഓരോരുത്തരും ഓർക്കണം.